بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودر نغلاء سورة قريش آنذا ملو پڑچو ورنظر ഈ സൂറത്ത് എവിടെ അവതരിച്ചതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിനിടയിൽ അവതരിച്ചിട്ടുള്ളതാണ്. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് നാം ഇണക്കം സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ആയത്തിന് മുമ്പുള്ള സൂറത്തുമായി ചേർത്ത് വിശദീകരിച്ച മുൻഗാമികളുണ്ട്, മുഫസ്സിറുകളുണ്ട്. ചില മുൻഗാമികൾ പറയുന്നു, ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്നു, സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള തബഉ താബിഈകൾ പറഞ്ഞതായി. ഞങ്ങൾക്കൊരു ഇമാം ഉണ്ടായിരുന്നു, അദ്ദേഹം സൂറത്തുൽ ഫീൽ ഓതിയാൽ ഖുറൈശും കൂടി ഓതുമായിരുന്നു സ്കാരത്തിൽ. അങ്ങനെ മുൻഗാമികൾ ചിലർ അഭിപ്രായപ്പെട്ടതായി ഇമാം ഖുർത്തുബി പറഞ്ഞിരിക്കുന്നു. ഫജാലഹും കാസിം മഅകൂലിൻ ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അസ്ഹാബുൽ ഫീൽ ആനക്കാരെ നാം നശിപ്പിച്ചു. ഇനി മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് നാം സൗകര്യം നൽകിയതിനാൽ ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ സൗകര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഫലിയഅബുദു, അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ, ഒരുവനെ മാത്രം അവരാരാധിച്ചു കൊള്ളട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ, ഈ ബൈത്തിന്റെ അഥവാ കാബയുടെ റബ്ബായ അള്ളാഹുവിനെ, എല്ലാത്തിന്റെയും റബ്ബായ അള്ളാഹുവിനെ, കാബയുടെ റബ്ബെന്ന് പറയാൻ കാരണം അത് കാബക്കൊരു അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ്. ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അല്ലെങ്കിൽ സൗകര്യപ്പെടുത്താൻ വേണ്ടി. നേരത്തെ സൂറത്തുമായി കൂടിച്ചേരുമ്പോൾ ഇലാഫിഹിം, അവരുടെ സൗകര്യം, അവർക്കുള്ള ഇണക്കം, റിഹ്ലത ശിതാഇ വസൈഫ്, ശിതാഇലും സൈഫിലും അവരുടെ യാത്രക്ക്, റിഹ്ല യാത്ര, ശിത തണുപ്പുകാലം, ശൈത്യകാലം, സൈഫ്, സൈഫ് ഏതാണ് കാലം? ഉഷ്ണകാലം. അവർ യാത്ര പോയിരുന്നു. ശിതയിൽ എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. തണുപ്പ് കാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. കാരണം യമൻ പൊതുവെ ഉഷ്ണ കാലാവസ്ഥയുള്ള നാടാണ് യമൻ. എന്നാൽ അവർ ചൂടുകാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? ലിഷാം. ഉഷ്ണകാലത്ത് സൈഫിൽ അവരെവിടത്തേക്കാണ് പോയത്? ഷാമിലേക്ക്. കാരണം ഷാം എന്താണ്? തണുപ്പുള്ള നാടാണ് ഷാം, അറിയാലോ. പിന്നെ ലിബിയയിലൊക്കെ നല്ല തണുപ്പുള്ള നാടാണ്. ലിബിയല്ല, ക്ഷമിക്കണം, സിറിയ, അതുപോലെ വേറെ ഏതാണ് അതിന്റെ അടുത്തുള്ള നാട്? ആ, ഫലസ്തീൻ, ജോർദാൻ, അതുപോലെ ഫലസ്തീൻ, ജോർദാൻ, ആ, യഹൂദികൾ പിടിച്ച സ്ഥലം, അതുപോലെ പിന്നേതാണ് സ്ഥലം? പിന്നേതാ സ്ഥലം? ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ജൂതന്മാരവിടെ പിടിച്ചിട്ടുള്ള സ്ഥലം, പിന്നെ ലബനോൻ. അതാണ് എന്റെ വായിൽ കിട്ടാത്ത പേര്. നല്ല തണുപ്പുള്ള ആ കാലാവസ്ഥ കൊണ്ട് അറിയപ്പെട്ട നാടാണ് ലുബ്നാൻ എന്നറിയപ്പെടുന്ന നാട്. ഒക്കെ സമീപ പ്രദേശങ്ങളാണ്. അതിന്റെ തലസ്ഥാനമാണ് ലുബ്നാൻ, ബെയ്റൂത്ത്, ഉണ്ടല്ലോ ബെയ്റൂത്ത്. ഷാമിൽ ആണ് അവര് ഉഷ്ണകാലത്ത് പോയിരുന്നത്. കാരണം ഷാമ് തണുത്ത പ്രദേശമാണ്. കച്ചവടത്തിന് അവർ പോയിരുന്നു. ഹറമിന്റെ ആളുകളായതുകൊണ്ട് ഹറമിലും അവർക്ക് നിർഭയത്വമാണ്, പുറത്തും അവർക്ക് നിർഭയത്വമാണ്. അവർ ആരാക്രമിക്കൂല, എവിടെ പോയാലും ഹറമിന്റെ ആളുകൾ എന്ന നിലക്ക് അവർക്ക് സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ റബ്ബിന്റെ നാഥനെ അവരാരാധിക്കട്ടെ, ഈ ബൈത്തിന്റെ റബ്ബിനെ അവരാരാധിച്ചു കൊള്ളട്ടെ. അല്ലദീ അത്താമഹും മിൻ ജൂഇൻ, ഏതൊരുവനാണോ അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയിട്ടുള്ളത്, വാമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നവർക്ക് നിർഭയത്വം അമ്ന നൽകിയിട്ടുള്ളത്. ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്നു കസീറിന്റെ തഫ്സീർ. ആ ഹദീസ് പറയുമ്പോൾ ഞാൻ പിന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏഴ് അനുഗ്രഹങ്ങൾ, ഏഴ് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പെട്ട ആളാണ്. രണ്ട്, അതിൽ അത് ഒരബദ്ധമാണ്, കാരണം നുബുവത്ത് അവരിലാണ്, ഞാൻ അവരിലാണ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് റിവായത്തുകളിൽ ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന പ്രസിദ്ധമായ കിതാബിൽ 1944 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അതിന്റെ വേറൊരു റിവായത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്, അതിൽ അതാണ് ശരിയായ റിവായത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ആലം. പിന്നെ നുബുവത്ത് അവരിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണല്ലോ. പിന്നെ ഖിലാഫത്ത് അവരിലാണ്, ഖിലാഫത്തിന്റെ അവകാശികൾ ആരാണ്? ഖുറൈശികളാണ്. അത് ഇൻഷാല്ലാ ഞാൻ അവസാനം പറയാം. മൂന്ന്, ഹിജാബത്ത് അവർക്കാണ്, കാബയുടെ സംരക്ഷണം. സിഖായ, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ സിഖായ അവരിലാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അസ്ഹാബുൽ ഫീലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഹറമ തകർക്കാൻ വന്ന, കാബ തകർക്കാൻ വന്ന ആളുകളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അവർ അള്ളാഹുവിനെ 10 വർഷം ആരാധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു അബദ്ധം പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സമയത്ത് അള്ളാഹുവിനെ അവരല്ലാതെ ആരാധിച്ചിട്ടില്ല, ആ സമയത്ത് അള്ളാഹുവിനെ ഖുറൈശികൾ മാത്രമാണ് ആ 10 കൊല്ലം ദുനിയാവിൽ ആരാധിച്ചത്. ആര് മാത്രമാണ്? ഖുറൈശികൾ മാത്രമാണ്, ഒരു 10 വർഷം. ഏതാണ് ആ 10 വർഷം? അള്ളാഹു ആലം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, ഇൻഷാല്ലാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അള്ളാഹു ആലം. ഒരു 10 വർഷക്കാലം അള്ളാഹുവിനെ ആരാധിച്ചിട്ടുള്ളത് ഖുറൈശികൾ മാത്രമാണ്. മനസ്സിലല്ലോ, മനുഷ്യരിൽ അള്ളാഹുവിനെ ആരാധിച്ചത് ഖുറൈശികൾ മാത്രമാണ് ഒരു 10 വർഷം. അതാണ് ഒരു പ്രത്യേകത. അടുത്തതെന്താണ്? അള്ളാഹു അവർക്ക് അവരുടെ വിഷയത്തിൽ, അവരുടെ കാര്യത്തിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു, ലിഇലാ ഫി ഖുറൈശ്. അതിൽ ഖുറൈശികൾ ഇല്ലാതെ ദുനിയാവിൽ ആരും അതിൽ പെടില്ലല്ലോ ഈ വിഷയത്തിൽ. അതാണ് ഖുറൈശ് എന്ന സൂറത്ത് അവരുടെ വിഷയത്തിൽ അള്ളാഹു അവർക്ക് ഇങ്ങനെ 7 പ്രത്യേകതകൾ. മനസ്സിലായല്ലോ. നുബുവത്ത് അവരിലാണ്, ഖിലാഫത്ത് അവർക്കാണ്, ഹിജാബത്ത് അവർക്കാണ്, സിഖായത്ത് അവർക്കാണ്. ആനക്കാരെ അള്ളാഹു നശിപ്പിച്ചു. 10 വർഷം അള്ളാഹുവിനെ അവർ മാത്രം ആരാധിച്ചു, അള്ളാഹുവിനെ അവർ മാത്രം ആരാധിച്ചു. പിന്നെ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഈ സൂറത്ത് ഇറക്കിയിരിക്കുന്നു. സഹിഹായ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ ഹദീസ് സഹിഹയിൽ 1944 നമ്പറായി ഇത് സഹിഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. لإلاف قريش. إلافهم رحلة الشتاء والصيف. فليعبدوا رب هذا البيت. الذي أطعمهم من جوع. وآمنهم من خوف ഈ സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പറയട്ടെ, ഖുറൈഷ് എന്നാണ് സൂറത്തിന്റെ പേര്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നബിയുടെ ഗോത്രത്തിന്റെ പേരാണ് ഖുറൈഷ്. ഈ പേരെങ്ങനെ വന്നു? തഖറഷ എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തഖറഷ, അതിന്റെ അർത്ഥം ഒന്നുകിൽ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കുക. മനസ്സിലായല്ലോ, രണ്ടോ ഏകദേശം അടുത്തുള്ള അർത്ഥമാണ്. അതിന് കാരണമായി പറയുന്നത് അവരെ ഒരുമിച്ചുകൂടുക എന്നതിൽ നിന്ന് ഖുറൈശി എന്ന പദം വരാൻ എന്താണ് കാരണം? അതിനുള്ള ഒരു ചരിത്രം പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഖുസൈ ഇബ്നു കിലാബ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു, ഇവരുടെ പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരാൾ ഖുസൈ ഇബ്ൻ കിലാബ്. അയാൾ ഇവരെ ഹറമിന് പുറത്ത് ചിതറിക്കിടന്നിരുന്ന ഈ ആളുകളെ ഹറം പ്രദേശത്ത് ഇവരെ യോജിപ്പിച്ചത് ഇയാളാണ്, ഖുസൈ ഇബ്നു കിലാബ് എന്ന ആളാണ്. അങ്ങനെ അവിടെ ചിതറിക്കിടന്നതിന് ശേഷം യോജിച്ചു എന്ന അർത്ഥത്തിൽ തഖറഷ എന്നതിൽ നിന്ന് ഇവർക്ക് ഖുറൈശ് എന്ന് പേര് വന്നു എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തേത്, ഇവർ കച്ചവടക്കാരാണ്. കച്ചവടക്കാരാണല്ലോ, അപ്പൊ കച്ചവടത്തിലൂടെ പൈസ സമ്പാദിക്കുന്ന ആളുകൾ. തഖറഷ ശേഖരിക്കുക, സമ്പാദിക്കുക, കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. ഇവരെ കച്ചവടം പ്രസിദ്ധിയാർജിച്ച കച്ചവടമാണ്. നല്ല കഴിവുള്ള കച്ചവടക്കാരാണ്, അവർക്ക് നിർഭയത്തുണ്ട് ഹർമിന്റെ ആളുകളായതുകൊണ്ട്. ഇങ്ങനെയാണ് ഈ പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് രണ്ടെണ്ണമാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇനി ആരാണ് ഈ ഖുറൈശികൾ? ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ ഉത്ഭവം എങ്ങനെയാണ്? അതിൽ ശരിയായ അഭിപ്രായമായി നാം ഖുർത്തുബിയൊക്കെ പറയുന്നത് നവർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അന്നവർ, ആ ആളുടെ സന്താന പരമ്പര, അയാളുടെ മക്കളാണ് ആര്? ഖുറൈശികൾ. ഇമാം ഖുർത്തുബി പറയുന്നു, ഫകുല്ലു മൻ കാന മിൻ വലദി നവർ ഫഹുവ ഖുറശിയുൻ. ഖുറശിയുൻ എന്നും പറയും, ഖുറൈശിയുൻ എന്നും പറയും. ഖുറശി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഖുറൈശി. ഖുറൈശി നമ്മൾ കൂടുതൽ നാട്ടിൽ കൂടുതൽ കേട്ടിട്ടുള്ള എന്താണ്? ഖുറൈശി എന്നാണ് നമ്മൾ പണ്ടേ മദ്രസയിൽ നിന്നൊക്കെ പാടി പഠിച്ച്. ഖുറശിയുൻ എന്നും പറയാം, ഖുറൈശി അല്ലെങ്കിൽ ഖുറശി. ഫകുല്ലു മൻ കാന മിൻ വലദി നവർ ഫഹുവ ഖുറശിയുൻ. നവറിന്റെ മക്കളെല്ലാവരും ആരാണ്? ഖുറൈശികളാണ്. ദൂന ബനി കിനാന വമൻ ഫൗകഹു. കിനാന എന്നു പേരുള്ള അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളുടെ പേരായിരിക്കണം കിനാന. അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ശേഷം പേരമക്കൾ ഒരാളായിരിക്കണം നവർ. മനസ്സിലായല്ലോ, അങ്ങനെയാണ് നവറിന്റെ മക്കളാണ് ഖുറൈശികൾ. അതിന്റെ മുകളിലുള്ള കിനാനയും വേറെ മക്കളൊന്നും ഇതിൽ പെടുകയില്ല. ഇനി വഖദ് ഖീൽ, ഖുർത്തുബി പറയാണ് ഇങ്ങനെ ഒരു അഭിപ്രായവും പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഖുറൈശൻ ബനു ഫിഹർ ബിൻ മാലിക് ബിൻ അനദർ. നേരത്തെ പറഞ്ഞ നദർ ഉണ്ടല്ലോ, നദറിന്റെ മകനായ മാലിക്, മാലിക്കിന്റെ മകനായ ഫിഹർ, ഫിഹറിന്റെ മക്കളാണ് ഖുറൈശികൾ. അപ്പോ പിന്നെ നദറിന്റെ നേരെ മക്കൾ പലരും ഒഴിവാവും അല്ലേ? ഒഴിവാകല്ലോ. മാലിക്കിന്റെ വേറെ മക്കളും ഒഴിവാകും അല്ലേ? ഫിഹർ, മാലിക്കിന്റെ മകനായ ഫിഹർ, അയാളുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്നും പറയുന്നു. വൽ ഔവലു അഫഹ് വ അസ്ബത്. ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരിയായതും സ്ഥിരപ്പെട്ടതും. അതിനൊരു ഹദീസിന്റെ പിൻബലം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലും വന്നിട്ടുള്ളതാണ്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ വായിക്കാം. അപ്പോ കിനാന പരമ്പരയിൽപ്പെട്ട നവർ എന്നയാളുടെ മക്കളാണ് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും എന്നിട്ട് ഇമാം ഖുർത്തുബി എടുത്തുകൊടുത്തിരിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വാഹില ബിൻ അൽ അസ്ഖ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്, റസൂലുള്ള പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫ കിനാന മിൻ വലദി ഇസ്മായിൽ വസ്തഫ മിൻ ബനി കിനാന ഖുറൈശ വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു തെരഞ്ഞെടുത്തു, കിനാന കിനാന കിനാനയെ തെരഞ്ഞെടുത്തു, മിൻ വലദി ഇസ്മായിൽ ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ട മക്കളിൽപ്പെട്ട മക്കളുടെ പേരമക്കളൊക്കെ. വസ്തഫ മിൻ ബനി കിനാന ഖുറൈശ, കിനാനയുടെ മക്കളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശികളെ തെരഞ്ഞെടുത്തു. മനസ്സിലായി? അപ്പൊ വേറെയും മക്കളുണ്ടെന്ന് കിട്ടിയല്ലോ. നേരെയല്ല ഈ നവറിന്റെ, വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖുറൈശികളിൽ തന്നെയുള്ള ഒരു ഒരു കുടുംബം, ഒരു ഉപഗോത്രം എന്നൊക്കെ പറയാം. ഖബീല ഹാഷിം. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഈ ഹദീസ് ഇതിന് തെളിവാണ്. ഖുറൈശികളെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസാണിത്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന ഗോത്രമാണ്. മനസ്സിലല്ലോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരൊക്കെ മുസ്ലിങ്ങളായിരുന്നെന്ന് കിട്ടുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതാവ് പോലും മുസ്ലിം ആയിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആള് വന്ന് ചോദിക്കാണ്, അയ്ന അബി, എന്റെ ഉപ്പ എവിടെയാണ്? റസൂലുള്ള പറഞ്ഞു, ഇന്ന അബാക ഫിന്നാർ, എന്റെ ഉപ്പ നരകത്തിലാണ്. ഫലമ്മ ഖഫ, അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ പിതാവും എന്റെ പിതാവും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ആ കാര്യം കൂടി അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ ഖബറിനടുത്ത് പോയി കരഞ്ഞ സംഭവം ഹദീസുകൾ കാണാം, സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു മാത്രമല്ല, അബുക്ക മൻ ഹൗലഹു, മറ്റുള്ളവരെ കൂടി നബി കരയിച്ചു. ഇവിടെ കരച്ചു കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. ഇസ്തഅ്സന്തു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅ്സന് ലി, ഞാൻ റബ്ബിനോട് അനുമതി ചോദിച്ചു എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ, അല്ലാഹു എനിക്ക് അനുമതി തന്നില്ല. വസ്തഅ്സന്തുഹു അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി, ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചു എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ, അല്ലാഹു എനിക്ക് അനുമതി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം നവവി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഷർഹ് മുസ്ലിമിൽ പറഞ്ഞു, ഈ ഹദീസിൽ തെളിവുണ്ട്, മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ അവരെ സന്ദർശിക്കാമെന്നതിന്. കാരണം മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ സന്ദർശിക്കാൻ അല്ലാഹു അനുമതി കൊടുത്തു. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമാണ്, ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിക്കാം എന്നതിന് തെളിവുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു റഹിമഹുല്ലാ, ഇതൊരിക്കലും ഈ ഉപ്പാന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇതൊരിക്കലും ഉപ്പ മുഷരിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ മുഷരിക്കായിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇത് ദഅവത്ത് എത്തിക്കാതെയുള്ള അള്ളാഹുവിന്റെ ശിക്ഷയല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, മറിച്ച് ഇബ്രാഹിം നബിയുടെ ദഅവത്ത് ആ സമൂഹത്തിലെത്തിയിരുന്നു. അപ്പൊ ഫത്രത്തിൽ ജീവിക്കുക എന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഫത്ര എന്ന് പറഞ്ഞ നബിമാരില്ലാത്ത ഒരു കാലഘട്ടം, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അവരെ മുഷരിക്കാന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് പറഞ്ഞവർക്ക് അവർക്ക് പരീക്ഷണം ഏർപ്പെടുത്തും, ആ പരീക്ഷണത്തിൽ ജയിച്ച ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കും. ആ ഫത്രത്തിലല്ല റസൂലുള്ളാന്റെ പിതാവ് എന്ന് ഇമാം നബവി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ലോ? അതുപോലെ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ അത് വ്യക്തമായി പറഞ്ഞു. മുല്ല അലി ഉൽ ഖാരി അദ്ദേഹം ഒരു പുസ്തകം തന്നെ ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, അദില്ലത്തു മുഅ്തഖദി അബി ഹനീഫത്തിൽ അലം അൽ അഅലം, ഇമാം അബു ഹനീഫയുടെ തെളിവുകൾ. എന്തിനുള്ള തെളിവുകളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുശ്രിക്കുകളായിരുന്നു എന്നതിനുള്ള ഇമാം അബു ഹനീഫ തെളിവുപിടിച്ച തെളിവുകൾ. ചില ആളുകൾ ഇതല്ലാത്ത ചില വാദങ്ങളും കൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് ഉമ്മാനുപ്പാനെ അള്ളാഹ് രണ്ടാമത് ജീവിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് മുസ്ലിമാക്കി, ഖബറിലേക്ക് തിരിച്ചയച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ, അങ്ങനെയുള്ള ചിലത് കൊണ്ടുവന്നപ്പോൾ മുല്ല അലി കാര്യം മറുപടി പറയാം, നാല് ഇമാമിങ്ങളും മുസ്ലിം ഉമ്മത്തിലെ ഇമാമികളെല്ലാം യോജിച്ച വിഷയമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മയുപ്പയും മുശ്രിക്കുകളായിരുന്നു എന്നതിൽ. മുല്ല അലി അൽഖാരി വ്യക്തമായി പറഞ്ഞു. ഇമാം സിദ്ദീഖ് ഹസൻ ഖാൻ അൽഖനൂജി റഹിമഹുള്ള ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പല ആളുകളും മുതാഖിറുകളായ പിൽഗാമികളായ പിൽക്കാലത്ത് വന്ന പലരും ഇതിനു വേണ്ടി പല ബഹസുകൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി, കള്ളക്കഥകളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. എന്തിനാണ് സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ അന്വേഷിച്ചു പോകാത്ത, ചെകന്നു പോകാത്ത ഒരു വിഷയത്തിൽ ഇവരെന്തിനാണ് ചെകയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് എന്തെങ്കിലും കോട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ കാഫിറാണെന്ന് ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞാൽ, وإذ قال إبراهيم لأبيه يا أبتي لما تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. نوح النبي عليه الصلاة والسلام عنده مغن لا نحن يقول يا بني اركب معنا وانا ونقول لك ركير ولا تكن مع الكافرين كافر لك ودبطوا بوه لأنه برنا أون كافر آيه تنم ارشبوه باريم نوح النبي ديم لوت النبي دي باريم ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانت تحت عبدين من عبادنا صالحين فخانتاهما فلم يغني عنهما من الله شيئا وقيل ادخل النار مع الداخلين سورة تحريم الله برنت لذا يشدي غيرك ان الله അപ്പോ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം വ്യക്തമായി മനസ്സിലാക്കണം. ഈ പച്ച കക്ഷികളുടെ പണിയാണ് ഇങ്ങനെ വേണ്ടാത്ത കഥകൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഉമ്മാനെയും ഉപ്പാനെയും മുശ്രിക്കല്ല എന്ന് സ്ഥാപിക്കൽ. അത് വേണ്ടാത്ത ഗവേഷണമാണ്. കിതാബിലും സുന്നത്തിലും വ്യക്തമായി തെളിഞ്ഞ വിഷയത്തിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ ഒരു മഹത്വവും അതുകൊണ്ട് ഇടിയുന്നില്ല. ഇനി ഇതാണ് ഖുറൈശികളുടെ അവസ്ഥ. ഖുറൈശികൾ ആരാന്ന് മനസ്സിലല്ലോ, കിനാനയുടെ പരമ്പരയിൽപ്പെട്ട, ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ള കിനാനയിൽപ്പെട്ട ആളുകൾ. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത് അല്ലദീ അതഅമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഇമാം ഖുർത്തുബി മുൻഗാമികൾ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. വദാലിക ബിദഅവതി ഇബ്രാഹിം അലൈഹി സലാം. ഈ അറബികൾക്ക് മക്ക രാജ്യത്ത് നിർഭയത്വം ഭക്ഷണമൊക്കെ കിട്ടാൻ അള്ളാഹു കാരണമാക്കിയത് എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. الله سورة البقرة 126 آمة آية البرنو. وإذ قال إبراهيم عليه الصلاة والسلام പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ, അള്ളാഹു എന്നിയാക്കി തീർക്കണമേ, ഹാദാ ബലദൻ ആമിന, ഈ മക്ക നാട്ടിനെ ഈ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, വർസുഖ അഹ്ലഹു, ഈ നാട്ടുകാർക്ക് നീ റിസ്ക് കൊടുക്കണമേ, മിനസമറാത്ത് പഴവർഗ്ഗങ്ങളിൽ നിന്ന്, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖർ, അവരിൽ നിന്ന് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക്. അപ്പൊ അള്ളാഹു പറയണ കാല വമൻ കഫറ, അല്ല ആർക്കും കൂടി കൊടുക്കും, കാഫറുകൾക്കും കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഈ ഖുറൈശികളൊക്കെ കാഫറുകളായിരുന്നില്ലേ, സുഭിക്ഷമായി അവർ ഭക്ഷിച്ചിരുന്നു, നിർഭയരായിരുന്നു അവർ, അവർക്കും അള്ളാഹു കൊടുത്തു. വമൻ കഫർ ഫൗമത്യഹു ഖലീല, കുറച്ച് മതാ, ജീവിത സൗകര്യം നാം അവർക്കും കൊടുക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത്, നൂഹ് നബിയുടെ കാലത്ത് ജനങ്ങളുടെ ആയുസ് എത്ര? വലിയ ആയുസ്സുണ്ടായിരുന്നു. ആ ജീവിച്ച കാഫറുകൾക്കും അവരെ അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താണ്? ഖലീല. കാരണം ഈ ദുനിയാവ് ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്. കാരണം പരലോകം ഉണ്ടല്ലോ, പരലോകം അവിടെ ഉണ്ടല്ലോ, വളരെ തുച്ഛമാണ് പരലോകം. ഖലീൽ വളരെ തുച്ഛം, ഒരു സൂചി. ദുനിയാവ് വളരെ തുച്ഛമാണ് പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ. അപ്പൊ ഖലീലൻ സുമ അൽതറുഹു ഇലാ അദാബിന്നാർ വബിസൽ മസീർ, പിന്നെ നാം അവരെ എവിടത്തേക്കയക്കും? നരകത്തിലേക്കയക്കും. വബിസൽ മസീർ, അത് എത്ര മോശമായ സങ്കേതമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ ഇതേ കാര്യം? സൂറത്തു ഇബ്രാഹിമിലും അല്ലാഹു പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നോക്ക്. ഇത് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. നേരത്തെ ആയത്തിൽ ബഖറയിലെ ആയത്തിൽ ഹാദ ബലദൻ ആമിന എന്നാണ്. ഇബ്രാഹിമിലെ ആയത്തിൽ ഹാദൽ ബലദ ആമിന, ഈ നാട്ടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ അള്ളാഹുവേ. വജുനുബിനി, എന്നെ അകറ്റണമേ, കാത്തിരക്ഷിക്കണേ. ഒബനി, എന്റെ മക്കളെയും. അന്ന അബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. എന്നെ എന്റെ മക്കളെ എന്ന് പറയാനുള്ള കാരണം പല മുൻഗാമികളും പറഞ്ഞു, അതിലൊരു സൂചനയുണ്ട്, എന്റെ ഉപ്പൊക്കെ ആരാധിച്ചിരുന്നതുപോലെ. ഇബ്രാഹിം നബിയുടെ ഉപ്പ ആരാധിച്ചിരുന്നതുപോലെ അങ്ങനെ ആക്കല്ല അള്ളാഹു, എന്നെ എന്റെ മക്കളെയും എന്ന് കാത്തിരക്ഷിക്കണമെന്നാണ്. വജുനുബിനി ഒബനിയ അന്ന അബുദ, ബിംബാരാധനയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബിംബങ്ങളെ തകർത്ത നബിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബിംബങ്ങളെ പൊളിച്ചു, തീരക്കെറിയപ്പെട്ടു അതിന്റെ പേരിൽ. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിച്ച, അള്ളാഹുവേ അതിലാക്കി കളയല്ലേ. എത്ര പ്രാർത്ഥിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിച്ചില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ശിർക്കിനെ പേടിക്കണം, ഏത് സമയത്തും ശിർക്കിനെ ഭയപ്പെടണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, തൗഹീദിൽ മരിപ്പിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വജുനുബിനി വബനിയ അന്ന അബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറു റഹീം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എന്റെ റബ്ബേ, ഇന്നഹുന്ന തീർച്ചയായും ഈ ബിംബങ്ങൾ, അദ്ലൽന കസീറൻ മിനന്നാസ് ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചു. മുഫസ്സിറുകൾ പറഞ്ഞു, ബിംബങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ വെറും ജമാഅത്താണ്, ബിംബങ്ങൾക്ക് വഴിതെറ്റിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഇല്ല. ജമാഅത്തുകളാണ് ജീവനില്ലാത്ത അല്ലേ, തട്ടിയിട്ട് മറിഞ്ഞു വരുന്ന സാധനങ്ങൾ, അതിനാരെങ്കിലും നിറവിലാക്കാനും പറ്റൂല, ദുർമാർഗത്തിലാക്കാം. പക്ഷെ അത് കാരണത്താൽ പലരും പഴിച്ചുപോയി. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി. അള്ളാഹു എന്നെ ആര് പിൻപറ്റിയോ അവൻ എന്നിൽപ്പെട്ടവനാണ്, എന്റെ ആളാണ്. ഫമൻ അസാനി, എന്നെ ആര് ധിക്കരിച്ചുവോ, ഫഇന്നക ഗഫൂറു റഹീം, അള്ളാഹു നീ പൊറുക്കുന്നവനാണ് റഹീമാണ്. അങ്ങനെ പറയാനുള്ള കാരണം മുഫസ്സിറുകൾ പറയുന്നത്, ഒന്നുകിൽ എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽപ്പെട്ടവൻ, ഫൈനക്ക ഗഫൂർ റഹീം, നീ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടാവുക, മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അറിയാത്ത കാലത്തായിരിക്കണം. അതുകൊണ്ടാണ് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആദ്യം, എന്നിട്ട് പിന്നെ പ്രാർത്ഥന നിർത്തിയെന്ന് ഖുർആനിലുള്ള പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം പമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ദൂന ഷിർക്ക്, ഷിർക്കിന് താഴെയുള്ള ബാക്കി വിഷയങ്ങളിൽ എന്നെ ആരെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ പൊറുക്കുന്നവനാണ് റഹീമാൻ. മുഫസ്സിറുകൾ പറഞ്ഞതാണ്, അവൻ അസാനി ഫഇന്നക ഗഫൂർ റഹീം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. എന്നിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമു സ്സലാ വജഅൽ അഫ്ഇദത മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ് സമറാതി ലഅല്ലഹും യശ്കുറൂൻ. സൂറത്ത് ഇബ്രാഹിമിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ മക്കളിൽ നിന്ന് ചിലരെ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയെ, അതുപോലെ അടിമയായ ഹാജറിനെ അവിടെ ഞാൻ താമസിപ്പിച്ചു പോവുകയാണ്. ബിവാദിന്, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ, ഒരു കൃഷിയുമില്ലാത്ത, ഒന്നുമില്ലാത്ത, വെള്ളം പോലും ഇല്ലാത്ത അവിടെ ഇട്ടേച്ചു പോവുകയാണ്. ഐന്ദ ബൈതികൽ മുഹറം, അള്ളാഹുവേ നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഈ ആയത്തിൽ നിന്നാണ് പല പണ്ഡിതന്മാരും പിടിച്ചിട്ടുള്ളത്, തെളിവ് പിടിച്ചിട്ടുള്ളത്, കാബ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഇസ്മായിൽ നബിയും കൂട്ടി വലുതായ ശേഷമല്ലേ പിന്നെ പണിയുന്നത്. വൈദ അർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മായിൽ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടിയിട്ടാണല്ലോ പണിയുന്നത്. പക്ഷെ ഈ ചെറിയ കുട്ടിയായ ഇസ്മായിലിനെ അവിടെ ഉപേക്ഷിക്കുമെന്ന് തന്നെ ഇബ്രാഹിം നബി പറയുന്നു. എവിടെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഇതിൽ നിന്ന് മുഫസ്സിറുകൾ പലരും പറഞ്ഞു, അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, ആദം നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, ആദം നബിയാണ് പണിതത് എന്നൊക്കെ ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അഅലം. അപ്പൊ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, പിന്നെ പുതുക്കി പണിതത് മാത്രമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിലും. അവിടെ ഇട്ടേച്ചു പോവുകയാണ് ഞാൻ. റബ്ബന അലി യുഖീ മുസ്സല, അള്ളാഹു അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി. ഫജഅൽ അഫ്ഇദത മിനൻ നാസി തഹ്വീ ഇലൈഹിം, അള്ളാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഇവരുടെ അടുത്തേക്ക് താഴ്ന്നു ചെല്ലുന്നതാക്കണമേ. വർസുഖുഹും മിന സമറാതി ലഅല്ലഹും യശ്കുറൂൻ, അല്ലാഹു അവർക്ക് സമറാത് പഴവർഗ്ഗങ്ങൾ നീ റിസ്ക് കൊടുക്കണമേ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഈ പ്രാർത്ഥനയാണ് ഫലിച്ചത്, അല്ലാഹു സ്വീകരിച്ചത്. അല്ലദീ അതാമഹും മിൻ ജുഇൻ, വിശപ്പിൽ നിന്ന് അല്ലാഹു അവർക്ക് ഭക്ഷണം നൽകി. വആമനഹും മിൻ ഖൗഫ്, അവർക്ക് നാം ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി. ഇനി സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ അല്ലാഹു അവർക്ക് കൊടുത്ത ഈ നിർഭയത്വം എന്ന നിഅമത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ് സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ. ഒന്ന് ശ്രദ്ധിക്കുക, അല്ലാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ആരെ ഏത് വിഷയത്തിൽ അയച്ചിറങ്ങിയത്? അബൂ താലിബ് കാഫറായി മരിച്ചപ്പോ അല്ലേ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. അബൂ താലിബിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അബൂ താലിബിന്റെ സഹോദരനാണ്, നബിയുടെ അമ്മാണ്. മറ്റൊരു അമ്മാണ് ആര്? ഈ പറഞ്ഞ അബൂ താലിബ് മുസ്ലിമായില്ല, അബ്ബാസ് മുസ്ലിമാവുകയും ചെയ്തു. അപ്പൊ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും എന്ന് പറഞ്ഞാൽ അബ്ബാസ്, മുഫസ്സറുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി അള്ളാഹു ഉദ്ദേശിച്ച ആളുകളും വഹുവ അലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്തിന്റെ ആളുകൾ എന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുക. വഖാലു ഇന്നത്തബിഉൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിനാ. വഖാലു, അവർ പറഞ്ഞു, ഇന്നത്തബിഉൽ ഹുദാ മഅക, നിന്റെ കൂടെ ഈ സന്മാർഗം ഞങ്ങൾ പിൻപറ്റിയാൽ. അങ്ങനെ പറഞ്ഞ ചിലരുണ്ടായിരുന്നു എന്നാണ് അറിയാം, പറയുന്ന സത്യം അറിയാം. ഞങ്ങൾ പിൻപറ്റിയാൽ, നുതഖത്തഫ് മിൻ അർദിനാ, ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ റാഞ്ചിയെടുത്തു കൊണ്ടുപോകപ്പെടും, ഒത്തിരി കൊണ്ടുപോകും ഞങ്ങളെ. മുസ്ലിമീങ്ങൾ വളരെ ദുർബലരാണ്, ശത്രുക്കൾ ഒരുപാടുണ്ട് എന്ന് പേടിച്ച പല ആളുകൾ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കില്ലഹും ഹറമൻ ആമിന യുജ്ബ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കില്ലഹും ഹറമൻ ആമിന, അവർക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറം പ്രദേശം സൗകര്യപ്പെടുത്തി കൊടുത്തില്ലയോ. യുജുബ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ, എല്ലാ തരത്തിലുള്ള സമറാത്തും പഴവർഗ്ഗങ്ങളും അവിടത്തേക്ക് എത്തുന്നു. അങ്ങനത്തെ നാടാണ് മക്ക അല്ലേ, മക്കത്തെ പോയ ആളുകൾക്കറിയാം. യുജുബ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖം മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള റിസ്ഖായിക്കൊണ്ട്. പക്ഷേ വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരുടെ ഭൂരിപക്ഷവും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല ഇക്കാര്യം. ഇങ്ങനെ നിർഭയത്വം നൽകി അള്ളാഹുവിന് മുസ്ലിമായവിന് നിർഭയത്വം കൊടുക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. റാഞ്ചി കൊണ്ടുപോവോ? അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു എന്നിട്ട് പറയണം, വഖം അഹ്ലക്ന മിൻ ഖറിയത്തിൻ ബത്റത് മഈശതഹ, എത്ര എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ബത്റത് മഈശതഹ, അതിലെ സൗകര്യങ്ങൾ, മഈശത്തിന്റെ ധാരാളിത്വം കൊണ്ട് അവരെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അള്ളാഹ് ശുക്രിയ അവർ മറന്നുപോയി, ഒരുപാട് മായിശ തെറ്റിയപ്പോ, നിർഭയത്തുണ്ടായപ്പോ, സൗകര്യം ഉണ്ടായപ്പോ അള്ളാഹനെ മറന്നുപോയി. ഫതിൽക മസാകിനുഹും, അള്ളാഹു പറയാണ് ഇതാ അവരുടെ വീടുകൾ, അവർ താമസിച്ചിരുന്ന വീടുകൾ. വേറൊരാഴ്ചയിൽ അള്ളാഹു പറഞ്ഞില്ലേ, അക്തലത്തിൻ വഖസിരി മഷീദ്, എത്ര എത്ര ഉപയോഗശൂന്യമായ കിണറുകൾ, എത്ര എത്ര കോട്ടകൾ ആളുകൾ താമസിക്കാതെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാവരുടെ വീടുകൾ, ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, അവർക്ക് ശേഷം അവിടെ കുറച്ച് മാത്രമേ താമസം നടന്നിട്ടുള്ളൂ. മുഫസ്സറുകൾ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ഭൂരിപക്ഷം അവരുടെ വീടുകൾ നശിച്ചുപോയി, വളരെ കുറച്ച് മാത്രമേ ബാക്കിയായുള്ളൂ, അല്ലെങ്കിൽ എന്താണ്, അവരുടെ വീടുകളിൽ പിന്നെ താമസിച്ചത് ആരൊക്കെ, ആ വഴി കടന്നുപോകുന്ന യാത്രക്കാരാരെങ്കിലും, പൊളിഞ്ഞടക്കുന്ന വീട് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് താമസിച്ചു. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് മുഫസ്സറുകൾ പറഞ്ഞു. അവരുടെ വീടുകൾ ഇതാ, അവർക്ക് ശേഷം അവിടെ കുറച്ചു മാത്രമേ താമസം ഉണ്ടായിട്ടുള്ളൂ. വകുന്നാ നഹ്നുൽ വാരിസീൻ, നാം തന്നെയായിരുന്നു അതിന്റെ അനന്തരാവകാശി. പിന്നെ അതിന്റെ അവകാശി ആരാ? അല്ലാഹു മാത്രം. അതുപോലെ വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ ഹത്താ യബഅസ ഫീ ഉമ്മിഹ റസൂല യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറ ഇല്ലാ വഅഹ്ലുഹ ളാലിമൂൻ. ശേഷം അള്ളാഹു പറഞ്ഞതൊക്കെ സൂറത്തുൽ ഖസസിലെ ആയത്തുകളാണ്, 56 മുതൽ 60 വരെയുള്ള ആയത്തുകൾ. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ, നിന്റെ റബ്ബ് നാടുകൾ നശിപ്പിക്കുന്നതല്ല. ഹത്താ യബഅസ ഫീ ഉമ്മിഹ റസൂല, അതിന്റെ ഉമ്മിൽ, ആ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണോ അവിടത്തേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ. യത്ലു അലൈഹിം ആയാതിന, ആ റസൂൽ അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതിക്കൊടുക്കും. വമാ കുന്ന മുഹ്ലിക്കിൽ ഖുറ ഇല്ല വഅഹ്ലുഹ വാലിമൂൻ, നാട്ടുകാർ ദുൽമിന്റെ ആളുകളായിരിക്കുമ്പോൾ അല്ലാതെ നാം ഒരു നാടിനെയും നശിപ്പിക്കില്ല. അള്ളാഹുവിന്റെ അതിലാണ്, നീതിയാണ്. വമാ ഊതീതു മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വസീനതുഹ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അള്ളാഹു ഈ നൽകിയ ഉപജീവനവും നിർഭയത്വവും ഒക്കെ ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്, വസീനതുഹ അതിന്റെ അലങ്കാരങ്ങളാണ്. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ, അള്ളാഹുവിങ്കലുള്ളതാണ് ഖൈർ, ഏറ്റവും ഖൈറും അതുപോലെ അബ്ഖ, നിലനിൽക്കുന്നതും. അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനസ്സിലല്ലോ ഇത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഈ ഞാനിപ്പോ ഓതിയ ആയത്തുകളിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയാണ് ഓതിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, വആമനഹും മിൻ ഖൗഫ്, അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു, റിസ്ക് മാത്രമല്ല നിർഭയത്വം. ഇനി ഖുറൈശികൾക്ക് അള്ളാഹു കൊടുത്ത നിർഭയത്വം, നമ്മൾ നേരത്തെ പറഞ്ഞ നിർഭയത്വം ഉണ്ടല്ലോ, നാട്ടിൽ ഹറമിന്റെ ആളുകളാണെന്നുള്ള ഇടക്കുള്ള നിർഭയത്വവും, അതുപോലെ പുറത്തു പോയാലുള്ള നിർഭയത്വവും, അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, വആമനഹും മിൻ ഖൗഫ് അൻ തകൂന അൽഖിലാഫത്തു ഇല്ലാ ഫീഹി, ഖലീഫയാകാൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിലാഫത്ത് ആർക്കാണ്? ഖുറൈശികൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് അവരിലാണെങ്കിൽ പിന്നെ അവർക്ക് ആരെങ്കിലും പേടിക്കണോ? വേണ്ടല്ലോ. ആ നിലക്കും കൂടി നിർഭയത്വം ഉണ്ടല്ലോ. ആ വിശദീകരണം മനസ്സിലായില്ലെങ്കിൽ, ആ നിലക്കുള്ള നിർഭയത്വം കൂടി. അതുപോലെ തന്നെ ഐ കഫാഹും അഖ്ദുൽ ഇലാഫി മിൻ മുലുക്ക്, മറ്റുള്ള രാജാക്കന്മാരുടെ കീഴിൽ അവരെ സൗകര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ഫല്ലാഹു അലം, അള്ളാഹു ആണ് നന്നായി അറിയുന്നത്. വല്ലഫ്ലു യഉം, ഖുർത്തുബി പറയുന്നു ഈ ലഫ്ല് പൊതുവായതാണ്, ഈ നിർഭയത്തെ മാത്രമേ എല്ലാം പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനം പറയാന്ന് പറഞ്ഞു, അതായത് ഖുറൈശികൾക്കാണ് ഖിലാഫ, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം. അപ്പൊ മുസ്ലിം ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? വോട്ടെടുപ്പ് എടുത്തിട്ട അല്ല, വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയല്ല, ഇസ്ലാമിക രീതിയല്ല വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയാണെന്നാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും അതിന്റെ പിന്നെ പകർപ്പുകളായ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാൻ, കാരണം അവിടെ തെരഞ്ഞെടുത്തിട്ടാണ് ഭരണാധികാരിയെ തീരുമാനിക്കുന്നത്. അത് ഈ ഷിയാക്കളുടെ നാടാണത്, സകല ഷിർക്കും ഖുറാഫാത്തും ഒക്കെയുള്ള സഹാബത്തിന് ചീത്ത വിളിക്കുന്ന ആ കൗമിന്റെ നാട്. അത് കൂടാതെ ആ തെരഞ്ഞെടുപ്പിനെയും കൂടി അവരെ പൊക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രീതിയല്ല, ഇസ്ലാമിലുള്ള രീതി അഹ്ലുൽ ഹല്ലി വലഖദ് ആണ് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നത്. അഹ്ലുൽ ഹല്ലി വലഖദ്, കെട്ട് ഇടാനും കെട്ടയക്കാനും കഴിയുന്ന ആളുകൾ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അഹ്ലുൽ ഹല്ലി വലഖദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും പക്വമതികളുമായ ആളുകൾ കൂടി തെരഞ്ഞെടുക്കാം ഭരണാധികാരിയെ, കുറച്ചാളുകൾ. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ പല ഷർത്തുകളുണ്ട് ഭരണാധികാരിക്ക്. ഭരണാധികാരി മുസ്ലിമായിരിക്കണം, പുരുഷനായിരിക്കണം, അതുപോലെ സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല, ഖുറൈശിയായിരിക്കണം, ആലിമായിരിക്കണം, ആദിലായിരിക്കണം, നീതിമാനായിരിക്കണം, പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം, സ്വബുദ്ധിയുള്ള ആളായിരിക്കണം. മനസ്സിലായല്ലോ, ഇങ്ങനെ പല നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യണം? ഇതൊക്കെ പരിഗണിക്കണം. അതിൽപ്പെട്ടതാണ് ആരായിരിക്കണം? ഖുറൈശിയായിരിക്കണം, ഖുറൈശിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഖിലാഫത്ത് അവരിലാണ്. എന്നാൽ അതല്ലാതെ ഒരു ഭരണാധികാരി അയാളുടെ മകനെ ആണ് ആവേണ്ടതെന്ന് പറഞ്ഞു, ആ മകൻ അയാൾക്ക് ശേഷം ഭരണാധികാരിയായി, അയാള് ഭരണാധികാരിയായി, അപ്പൊ അയാളിൽ ഈ പറയപ്പെട്ട ഷർത്തുകളിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ നീതിമാനായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ക്രൂരനായിരിക്കും ആള്, ആലിമായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അത്ര ആലിമൊന്നുമല്ല, ഖുറൈശി ആയിരിക്കണം എന്നില്ല, ചിലപ്പോ മൊന്തനാണെന്നില്ല, വേറൊരാളെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്താൽ പോരെ ഈ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ആള്. അപ്പൊ അയാൾക്ക് ഭരണം സ്ഥിരപ്പെട്ടാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? കലാപുണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല, അത് വേറെ വിഷയം. അത് ഒരുപാട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകം അതിന് ക്ലാസ് എടുക്കണം. ഭരണാധികാരിയായിട്ടുള്ള ഈ മുസ്ലിങ്ങളായിട്ടുള്ള നിലപാടും ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ, കലാപത്തിന്റെ വിഷയങ്ങളൊക്കെ കുറെ പറയാനുള്ള വിഷയമാണ്, ഞാൻ ചുരുക്കുകയാണ്. അപ്പോ ഈ നിലക്ക് അഹ്ലുൽ ഹല്ലി വലഖ്ദ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇതിൽ ഖുറൈശിയാണെന്നത് കൂടി പരിഗണിക്കണം. പക്ഷേ ഒരാൾക്ക് ഭരണം സ്ഥിരപ്പെട്ട് അയാൾ ഭരണാധികാരി ആയി, ഒന്നുകിൽ ഒരു രാജാവിനെ കൊലപ്പെടുത്തിയിട്ടാണ് നൂട്ടിക്കോ, മുസ്ലിമാണ് ആള്, കൊലപ്പെടുത്തിയിട്ട് അയാൾ ഭരണാധികാരിയായി, ഖുറൈശിയല്ല, ഭരണം അയാളിൽ സ്ഥിരപ്പെട്ടു. പിന്നെ അയാൾക്ക് ഇതിന് കലാപം ഉണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. ക്ഷമിച്ചു നിൽക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അയാൾ ലാലിമാണെങ്കിൽ അയാളെ മാറ്റാൻ കലാപം ഉണ്ടാക്കാൻ പാടില്ല. തറാ കുഫ്റൻ ബവാഹൻ, വ്യക്തമായ കുഫർ കാണുന്നതുവരെ നിസ്കരിക്കാത്ത കാഫറാവുക. എന്നാലും എന്തു വേണം, അയാളെ മറിച്ചിടാനുള്ള യഥാർത്ഥത്തിലുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ, അത് ഒരുപാട് പറയേണ്ട വിഷയമാണ്. അപ്പൊ ഖുറൈശി ആയിരിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തന്നെ ഉള്ളതാണ്. അള്ളാഹു അവർക്ക് നൽകിയ ഏഴ് ശ്രേഷ്ഠതകളൊന്നെന്താണ്? വൽ ഖിലാഫത്തു ഫീഹിം, അവരിലാണ് ഖിലാഫത്ത്. ആ അമ്നും കൂടി ഇതിൽ വന്നു. വാമനഹും മിൻ ഖൗഫ്, സുബ്ഹാനല്ലാഹ്, വലിയ അമ്നല്ലേ, അധികാരം അവർക്കാണെന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന്റെയും കീഴിലല്ല അവരെന്ന് പറഞ്ഞാൽ, സ്വന്തം ആളാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങളിൽ ഞങ്ങളാണ് ഭരണാധികാരികൾ, നഹ്നുൽ ഉമറ വ അൻതുമുൽ വുസറ, അൻസാരികളോട് പറഞ്ഞതാണ്, ഞങ്ങളാണ് ഉമറ. മുഹാജിറുകൾ പറഞ്ഞതാണ്, മക്കത്ത് വന്ന മുഹാജിറുകൾ അൻസാരികളോട് നഹ്നുൽ ഉമറ, ഞങ്ങളാണ് ഭരണാധികാരികൾ, വ അൻതുമുൽ വുസറ, നിങ്ങളാരാണ്? വസീർ എന്ന് പറഞ്ഞ മന്ത്രിക്ക് പറയല്ലോ, ഭരണാധികാരികളെ സഹായിക്കേണ്ട ആളുകളാണ് ആര്? അൻസാറുകൾ. അത് സഹാബത്തിന്റെ വാക്കാണ്. ഇത്രയുമാണ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുമ്മ സീദ്നാ ഇൽമൻ നാഫിഅ വഅമല മുതഖബ്ബല. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.